إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് മുമ്പുള്ള ഖുതുബകളിൽ വിശദീകരിച്ചു വന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞത് ശൈത്താന്റെ സാന്നിധ്യം, പിശാചിന്റെ സാന്നിധ്യം വീട്ടിലുണ്ടാകാൻ പാടില്ല. പിശാച് പ്രവേശിക്കാൻ സാധ്യതയുള്ള വാതിലുകൾ അടച്ചിടണം. പിശാചിന്റെ സാന്നിധ്യമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഇല്ലാതെയാകണം എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. അതിൽ നമ്മൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ, അൽ ഖൽവതു ബിന്നിസ, പെണ്ണുങ്ങളുമായി ഒറ്റക്കാകുന്ന അവസ്ഥ എവിടെയും ഉണ്ടാകാൻ പാടില്ല, വീട്ടിലും അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അൽ ഇഖ്തിലാഫു ബിന്നിസ, പെണ്ണുങ്ങളുമായി സ്ത്രീകളുമായി അന്യ സ്ത്രീകളുമായി കൂടിക്കലരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് വീട്ടിലെന്നല്ല, എവിടെയും പാടില്ല. വീട്ടിൽ അത് ഒരിക്കലും അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഫിത്നയാണ്. പുരുഷന്മാർ വഴികേടിലാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഫിത്നകളിൽ പെട്ടതാണ് സ്ത്രീകളുടെ ഫിത്ന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുമായി അന്യ സ്ത്രീകളുമായി കൂടിക്കലരുന്നതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൽ നിസാ, പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, അന്യ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, അഫറഅയ്തൽ ഹമുവ, ഹമുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമുവു അൽ മൗതു, ഹമുവ എന്ന് പറഞ്ഞാൽ അത് നാശമാണ്, മരണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അൽ ഹമുവ എന്ന് പറഞ്ഞാൽ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞു, അൽ മുറാദു ബിൽ ഹമുവി ഹുന അഖാരിബു സൗജ്, ഇവിടെ ഹമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിന്റെ കുടുംബക്കാരെയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന്റെ കുടുംബക്കാരാണ് ഹമു എന്ന് പറഞ്ഞാൽ. ആ ഹമു നാശമാണ്, മൗത്താണ്, മരണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗൈറ അബാഇഹി വഅബ്നാഇഹി, ഈ ഭർത്താവിന്റെ കുടുംബക്കാരിൽ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും പെടൂല. അതുപോലെ തന്നെ ഭർത്താവിന് മറ്റൊരു ഭാര്യയിൽ മക്കളുണ്ടെങ്കിൽ അതും പെടൂല. ബാക്കിയുള്ള ഭർത്താവിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യരാണ്. മാതാപിതാക്കൾ
അഥവാ അമ്മോശന്മാർ അമ്മായിമ്മമാർ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഭർത്താവിന് മറ്റു ഭാര്യമാരിൽ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹ്റമുകളാണ്. അവരോടായി അവരോടൊപ്പം ഒറ്റക്കാകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവരെ കുറിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൗത്ത് നാശമെന്ന് പറഞ്ഞത്. പിന്നെ ആരെയാണ് ഇവിടെ നാശമെന്ന് പറഞ്ഞത്? വൈന്നമൽ മുറാദു അൽ അഖു, ഭർത്താവിന്റെ സഹോദരനാണ്. വബ്നുൽ അഖി, ഭർത്താവിന്റെ സഹോദരന്റെ മക്കളാണ്. വൽ അമ്മു വബ്നുഹു, ഭർത്താവിന്റെ ഉപ്പയുടെ സഹോദരനാണ്. ഭർത്താവിന്റെ ഉപ്പയുടെ സഹോദരന്റെ മക്കളാണ്. വനഹ്വുഹും മിമ്മൻ ലൈസ ബിമഹ്റം, അതുപോലെ തന്നെ അവർക്ക് മഹ്റമല്ലാത്ത മറ്റു ഭർത്താവിന്റെ കുടുംബക്കാരൊക്കെ ഇതിൽ പെടും. അവരൊക്കെ നാശമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇമാം നബവി റഹിമഹുള്ള പറയാണ്, വഅദതുൻ നാസി അൽ മുസഹലതു ഫീഹി, ജനങ്ങൾ ആ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ അവർ അന്യരായിട്ട് കാണാറില്ല മനുഷ്യന്മാര്, ജനങ്ങൾ അതൊക്കെ നിസ്സാരമായിക്കൊണ്ടാണ് കാണാറുള്ളത്. ഭർത്താവിന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ പോലെയാണ് പെരുമാറുക. അതിൽ മുസാഹലത്ത്, അലംഭാവം പൊതുവെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്റെ ഭാര്യയുടെ കൂടെ അവൻ ഒറ്റക്കാകും, അത് നാശമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വീട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഹമുവിന്റെ വിഷയം അത് വീട്ടിലുണ്ടാകാൻ പാടില്ല. വീട്ടിൽ പുരുഷന് അന്യ സ്ത്രീകളുമായി ഇടകലരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ഏത് സന്ദർഭത്തിലാണെങ്കിലും ഇസ്ലാം എതിർത്തതാണ്. പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നത്, അന്യ സ്ത്രീകളുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീദാണ് റസൂലിന്റെ. അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കണം. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായിട്ടുള്ള അല്ലജ്നതു ജായിമ നൽകുന്ന ഒരു ഫത്വ ഇപ്രകാരമാണ്, വല യജൂസു ഇഖ്തിലാതു റിജാലി വന്നിസാഇൽ അജാനിബി ഫീ ബൈതിൻ വാഹിദിൻ, ഒരു വീട്ടിൽ അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുക എന്നുള്ളത്, ഇടകലർന്ന് പെരുമാറുക എന്നുള്ളത് അനുവദനീയമല്ല. ലിമാ ഫീ ദാലിക മിനൽ ഫിത്നതി വൽ മഫാസീദ് വൽ മഫാസീദിൽ കസീറ, കാരണം അതിൽ ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ട്. ഫിൽ അഇറാദി വൽ അഖ്ലാഖ്, അവന്റെ അഭിമാനത്തിലും അവന്റെ സ്വഭാവങ്ങളിലൊക്കെ ഒരുപാട് ഫിത്നകൾ സംഭവിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അന്യ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, അവർ നമ്മുടെ ഭർത്താവിന്റെ സ്വന്തക്കാരാണെങ്കിലും അത് പാടില്ല, വീട്ടിൽ അത് സംഭവിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിട്ടുണ്ട്. അന്യ സ്ത്രീകളുമായി ഇടകലരുന്നതിന് റസൂലുള്ളാഹി എല്ലാ സന്ദർഭത്തിലും അത് പാടില്ല. പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ, അത് റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ട, എതിർത്തിട്ടുണ്ട്. എത്രത്തോളം? അബു ഉസൈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, ഫഖ്തലത റിജാലു മഅ നിസാഇ ഫി ത്വരീഖ്, റോട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നിട്ടാണ് പോകുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇസ്തഖിർന, നിങ്ങൾ പിന്നോട്ട് നിൽക്കണം, നിങ്ങൾ പിന്നോട്ട് നിൽക്കണം പെണ്ണുങ്ങളെ. ഫൈന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുഖുന ത്വരീഖ്, അതുകൊണ്ട് നിങ്ങൾക്ക് റോഡിന്റെ സെന്ററിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരുമായി ഇടകലർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പാടില്ല. അലൈക്കുന്ന ബിഹാഫാത്തി ത്വരീഖ്, നിങ്ങൾ റോഡിന്റെ ഒരു സൈഡിലൂടെ നടക്കുക, ഇടകലരാതെ നടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ വിളിച്ച് ഉപദേശിച്ചത് ഹദീസുകളിൽ കാണാം. അപ്പൊ സ്ത്രീയും പുരുഷനും ഇടകലരുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളികളിൽ പോലും റസൂലുള്ളാഹി അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സല്ലമ, റസൂലുള്ളാഹി സലാം വീട്ടിയാൽ, ഖാമൻ നിസാഉ ഹീന യഖ്ളി തസ്ലീമഹു, റസൂലുള്ളാഹി സലാം വീട്ടിൽ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എണീറ്റു പോകും. വമക്കസ യസീറ, റസൂലുള്ള കുറച്ച് സമയം അവിടെ ഇരിക്കും. ഖബ്ല അൻ യഖൂം, റസൂൽ എണീറ്റു പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ നിൽക്കും. قال ابن شهاب الزهري ابن شهاب الزهري رحمه الله പറയാണ്, والله فورا والله والله اعلم, ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലാഹു ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അന്ന മുക്സഹു ലികൈ യൻഫുദ النساء قبل ان يدركهن ما انصرف من القوم, റസൂലുള്ളാഹി എന്തിനാണ് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുള്ളത് എന്നുള്ളത്. സ്ത്രീകൾ അവരുടെ നമസ്കാരം കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോകട്ടെ, പുരുഷന്മാരുമായി നമസ്കാരം കഴിഞ്ഞ പുരുഷന്മാരുമായി ഇടകലരാൻ അവസരമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് റസൂൽ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ താമസിച്ച് നിൽക്കുന്നത് എന്ന് മഹാനായ ചാബിഈ ഇമാം സുഹൈർ റഹിമഹുള്ള ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടകലരുന്നതിനെ പ്രത്യേകം എന്ത് എതിർത്തിട്ടുണ്ട്, അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് സ്ത്രീകൾ നേരെ പിന്നിലാണ് നിസ്കരിക്കുക. റസൂലുള്ള പറഞ്ഞു, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്നിലാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള സ്വത്ത്, സ്ത്രീകൾക്ക് ഏറ്റവും പിന്നിലാണ്. പുരുഷന്മാർക്ക് ഏറ്റവും ഷെറായിട്ടുള്ള സ്വപ്ന എന്നാണ് ഏറ്റവും പിന്നിലാണ്, പുരുഷന്മാർ സ്ത്രീകൾക്ക് ഏറ്റവും മുന്നിലും. എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, സ്ത്രീകളുമായി ഇടകലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്യ സ്ത്രീകളുമായി ഇടകലരുന്നതിനെ ഈ രൂപത്തിൽ ശക്തമായി എതിർത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകമായ വാതിൽ പള്ളികൾക്ക് റസൂലുള്ളാഹി നിശ്ചയിച്ചത് സ്ത്രീകളും പുരുഷനും ഇടകലരുത് എന്നുള്ളതുകൊണ്ടാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു സൈമിയ റഹിമഹുള്ള പറഞ്ഞു, ആണുങ്ങൾ സ്ത്രീകളുമായി കൂടിക്കലർന്നാൽ, അന്യ സ്ത്രീകളുമായി അന്യ പുരുഷന്മാർ കൂടിക്കലർന്നാൽ, അത് എത്രത്തോളം ഗുരുതരമാണ്! തീയും വിറകും ഒന്നിച്ച് കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? വലിയ അപകടം ഉണ്ടാക്കും, അതുപോലെയുള്ള അപകടം ഉണ്ടാക്കുമെന്നാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു സൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ള ശക്തമായി താക്കീത് നൽകിയിട്ടുള്ള വിഷയമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ കെണിയിൽ പെട്ടുപോകുക എന്നുള്ളത് കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഫിത്നയാണ്. വിശുദ്ധ ഖുർആനും ഹദീസും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന ഫിത്നയിൽ പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം ഇത്ര സൂക്ഷ്മമായ രൂപത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാ തറക്തു ബഅദി ഫിത്നതൻ അലൽ നിസാഇ മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലൽ റിജാലി മിനൽ നിസാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ള പറഞ്ഞ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഫത്തഖു ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, വത്തഖു നിസ, നിങ്ങൾ പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. فإن أول فتنة بني إسرائيل كانت في النساء. ബനു ഇസ്രായേലുകാരുടെ ഒന്നാമത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളെ സൂക്ഷിക്കണം, സ്ത്രീകളുടെ അത് വലിയ ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതുപോലെ തന്നെ ആലു ഇംറാൻ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൽ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖൻതറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع حياه الدنيا. അല്ലാഹ് പറയുന്നു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൽ നിസാ, പെണ്ണുങ്ങളോടുള്ള ഇഷ്ടം, അവരോടുള്ള പെണ്ണുങ്ങളോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് അത് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അലങ്കാരമായി വെക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മക്കളോടുള്ള പ്രേമം, ഇഷ്ടം, അതുപോലെ തന്നെ സമ്പത്തിനോട്, സ്വർണത്തിനോടും വെള്ളിയോടുമുള്ള കൂട്ടിവെച്ച സ്വർണത്തോടും സമ്പത്തിനോടുമുള്ള ഇഷ്ടം, അതുപോലെ തന്നെ കുതിരകളെക്കുറിച്ചും അതുപോലെ തന്നെ നാൽക്കാലി കന്നുകാലികളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ അല്ലാഹു തആല പറഞ്ഞു. അവരോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം അല്ല പറഞ്ഞത് സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, പെണ്ണുങ്ങളോടുള്ള താല്പര്യമാണ്, സ്ത്രീകളോടുള്ള താല്പര്യമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയാണ്, അല്ലാഹു തആല ബദഅ ബിഹിന്ന, ആദ്യം പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾ, മിനൻ നിസാ, പെണ്ണുങ്ങളെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങളോടുള്ള താല്പര്യം, അത് അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട്, ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട്. അലങ്കാരമാക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞെടുത്ത് ആദ്യം അല്ലാഹു തആല പറഞ്ഞത് പെണ്ണുങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ്? ലികസ്റത്തി തശവ്വുഫി നുഫൂസി ഇലൈഹിന്ന, മനുഷ്യന്മാരുടെ ഒക്കെ മനസ്സ് അവരിലേക്ക് ആഗ്രഹിക്കുന്നതാണ്, കൂടുതലായി ആഗ്രഹിക്കും മനുഷ്യന്മാർ ആണുങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക്. ലിഅന്നഹുന്ന ഹബാഇലു ശൈത്താൻ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കെണികളാണ്, വലകളാണ്. ഒഫിസിനെ ചുരുതിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ ഫിത്നയാണ്, അപകടം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എടുത്തു കൊടുത്തു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ ഹദീസ് എടുത്തു കൊടുത്തു ഇമാം ഖുർത്തുബി റഹിമഹുള്ളാഹ്. ഒഫിസനത്തു നിസായി അശദ്ദു മിൻ ജമീഇൽ അഷ്യ, എല്ലാ കാര്യങ്ങളെക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ കൊണ്ടുണ്ടാകുന്ന ഫിത്ന എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറഞ്ഞു, വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യന്മാർ ദുർബലരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദുർബലത എന്താണെന്നുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ശാരീരികമായ ദുർബല, മൊത്തത്തിൽ മനുഷ്യൻ ദുർബലനാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യരൊക്കെ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒക്കെ മനുഷ്യരെല്ലാം ദുർബലരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ മൊത്തത്തിലുള്ള ദൗർബല്യം മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ഐ ലാ യസ്ബിറു അനി നിസ, പെണ്ണുങ്ങളെ വിഷയത്തിൽ പുരുഷന്മാർക്ക് ക്ഷമിക്കാൻ പറ്റൂല. അതവന്റെ ഒരു വലിയ ദൗർബല്യമാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ എന്നതിനെ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഇങ്ങനെയാണ്. സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞു, അൽ മർഅത്തു തമുറു ബിർ റജുൽ, ഒരു പെണ്ണ് ഒരു പുരുഷന്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണ്. ഫലാ യംലിക്കു നഫ്സഹു അനി നളരി ഇലൈഹ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണ് നിയന്ത്രിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമില്ല. വളരെ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ, അവരിലേക്ക് നോക്കാനുള്ളൊരു മനസ്സ് വരും. വലയന്തഫിഉ ബിഹാ ഫഅയ്യു ശൈഇൻ അദ്അഫു മിൻ ഹാദാ, ഇതിനേക്കാൾ വലിയ ദൗർബല്യം പിന്നെ ഏതാണ്? ഒരു പെണ്ണടുത്തു കൂടെ നടന്നു പോകുമ്പോൾ നോക്കാനുള്ളൊരു മനസ്സ്, കണ്ണ് കാഴ്ച പോലും മനുഷ്യന്മാർക്ക് അധികാർക്കും പറ്റുന്നില്ല, അത് വലിയ ദൗർബല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെട്ടുള്ളത് ദുർബലന്മാരായി കൊണ്ടാണെന്നുള്ളതിന്റെ ഒരു വിശദീകരണം, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ആണുങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അധിക പുരുഷന്മാരും അതിൽ പെട്ടുപോകും. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നടത്താത്ത ഒന്ന് പെണ്ണ് ഒരു അന്യ സ്ത്രീയെ കണ്ടാൽ നോക്കാത്ത പുരുഷന്മാർ, ഗള്ളുൽ ബസർ, കണ്ണ് ചായ്ക്കുന്ന വിഷയത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകപ്പെടുത്തു പറയുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫിത്ന തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി. അള്ളാഹു അങ്ങേയറ്റം സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഫിത്നയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇത്ര ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ രൂപത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ ശക്തമായ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കണം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള പറഞ്ഞു, മാ യഈസ ശൈത്താനു മിൻ ശൈ, ഒരു കാര്യത്തിൽ നിന്ന് പിശാജ് നിരാശപ്പെട്ടിട്ടില്ല. ഇല്ല അതാഉ മിൻ ഖിബലി നിസ പിന്നെ ആ കാര്യത്തിലേക്ക് പിശാജ് ചെല്ലെങ്ങനെയാണ് അറിയോ? പെണ്ണുങ്ങളിലൂടെയാണ് ചെല്ലുക. സ്ത്രീകളുടെ വിഷയം അവനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുകൊണ്ടാണ് അതിലേക്ക് പിശാജ് ചെല്ലുക. എത്ര എത്ര ആളുകളാണ് സ്ത്രീകളുടെ വിഷയത്തിൽ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്! അവരുടെ മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. അത് ഗുരുതരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നിസാഉ ഹബാഇലു ശൈത്താൻ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ കെണികളാണ്, വലകളാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രായം എന്നൊരു വിഷയമല്ല, യുവാക്കൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു കാര്യമൊന്നുമല്ലത്. യുവാക്കൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകും, വൃദ്ധന്മാർക്കും അതുണ്ടാകും. ഉണ്ടാകൂല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് ആ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആ ചിന്ത നശിച്ചു പോയാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്ത ഇല്ലാത്ത ഒരുപാട് വൃദ്ധന്മാരുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അത് നശിച്ചു പോകാത്ത, വളരെ പ്രായമായിട്ടും ആ ചിന്ത നശിച്ചു പോകാത്ത വൃദ്ധന്മാരുണ്ടാകും. സഈദ് ഇബ്നുൽ മുസയ്യിബ് മഹാനായ താബിഈയാണ്, സഹാബത്തിന്റെ കൂടെ ജീവിച്ച ആളാണ്. അദ്ദേഹം എത്രത്തോളം സ്ത്രീകളുടെ ഫിത്ന ഭയപ്പെട്ടിട്ടുണ്ട്! അദ്ദേഹം അലി ഇബ്നു സെയ്ദ് റഹിമഹുള്ള ഉദ്ധരിക്കാൻ, സഈദ് ഇബ്നുൽ മുസയ്യിബിന് 84 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കണ്ണിന് നഷ്ടപ്പെട്ടുണ്ട്, ഒരു കണ്ണിന് കുറച്ചേ കാഴ്ചയുള്ളൂ. ആ കാലഘട്ടത്തിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള, മഹാനായ താബിഈ, അദ്ദേഹം പറയുന്ന ഒരു വചനപ്രകാരം, മാ മിൻ ശൈഇൻ അഖ്വഫു ഇൻദി മിനൻ നിസാ, എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ കാര്യം തന്നെയാണ്. 84 വയസ്സിലാണ് അദ്ദേഹം അത് പറയുന്നത്. ആ സത്യസന്ധമായി ആ പറഞ്ഞതാ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ വിഷയമാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ എനിക്ക് പരാജയം സംഭവിക്കും എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ചെറിയ കാര്യമല്ല, നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഇല്ലാതാക്കണം. മനുഷ്യന്മാർ പെട്ടുപോകാൻ സാധ്യതയുള്ള വിഷയമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാകട്ടെ.
الحمد لله وحده والصلاة والسلام على من لا نبي بعده.
നമ്മൾ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അവിടെ ഇഖ്തിലാഫ്, അന്യ പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും അവിടെ ഉണ്ടാകും. അവരുമായിട്ടുള്ള കൂടിച്ചേരൽ, ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം, ഒന്നിച്ചിരുന്നുള്ള സംസാരം, അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അന്യ സ്ത്രീകളാണ് അവര്. കൃത്യമായ ഒരു അകലം നമ്മൾ പാലിക്കുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട്. ഇയ്യാകും വദ്ദുഹൂല അലൻ നിസ, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞത് താക്കീദിന്റെ സ്വരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഭർത്താവിന്റെ കുടുംബക്കാരെ പ്രത്യേകം റസൂലുള്ള അത് നാശമാണെന്ന് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അത് കൂടിക്കലരലാണ്. ഒന്നിച്ച് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, എന്നാൽ അത്യാവശ്യത്തിന് സംസാരിക്കുക എന്നുള്ളതും പൂർണ്ണമായി ഹിജാബോടുകൂടി അവരോട് സംസാരിക്കുക എന്നുള്ളതും അത്യാവശ്യം കാര്യങ്ങൾ പറയുക എന്നുള്ളതും തെറ്റല്ല, ഒന്നും ഉണ്ടാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല. കൃത്യമായ അകലം നമ്മൾ പാലിക്കണം, അള്ളാഹുവിനെ അവിടെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകൾ, സ്ത്രീകളുടെ വിഷയം വലിയ ഫിത്നയാണ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പെട്ടുപോകാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. അള്ളാഹു റഖീബാണ്, അള്ളാഹു എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഖായിനത്തുൽ അയ്യുൻ, കണ്ണിന്റെ കണ്ണു കട്ടുനോട്ടം, എന്റെ കണ്ണിന്റെ ചലനം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു തആല എന്നുള്ള ബോധം. അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നു. ബസീറാണ്, എല്ലാം കേൾക്കുന്നു. സമീഅണ അല്ലാഹു, ബസീറാണ് അല്ലാഹു, എല്ലാം കാണുന്നു. സമീഅണ, എല്ലാം അല്ലാഹു കേൾക്കുന്നു. ഈ ഒരു കാര്യം, ഒരു ബോധം, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹുവിലുള്ള പേടി ഒരു ഫിത്നയിൽ ഉണ്ടെങ്കിൽ ആ ഫിത്നയിൽ നിന്ന് അവന് മാറി നിൽക്കാം. ആദ്യം ഉണ്ടാകട്ടെ, നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വർദ്ധിപ്പിക്കണം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് ചിന്തിക്കണം. റഖീബാണ് അള്ളാഹു, എല്ലാം നിരീക്ഷിക്കുന്നവനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവർ തിന്മയും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇത്തരം സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു പരിഹാരമാണ് ഗള്ളുൽ ബസരി അനിൽ മുഹറമാത്ത്, ഹറാമുകളിൽ നിന്ന് കണ്ണിനെ ചായ്ച്ച. കണ്ണ് തന്നെയാണ് പ്രശ്നം. ഒരു പെണ്ണിനെ കാണുമ്പോഴാണ് അവളെ കുറിച്ച് ആഗ്രഹിക്കുക, അവളോടുള്ള ഇഷ്ടം തോന്നുക, അവളെ കാണുമ്പോഴാണ്. കണ്ണ് ചായ്ച്ചുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിഹാരം. അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് ചായ്ക്കുക, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ആ കാര്യം ശ്രദ്ധിക്കുന്ന ആളുകൾ, കണ്ണ് ചായ്ത്തിയ ആ അള്ളാഹുവിനെ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് നോക്കാത്ത കണ്ണ് സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കണ്ണ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. വിശുദ്ധ ഖുർആൻ ആയത്ത് പറഞ്ഞിട്ട് ഹദീസ് ആ വിഷയം നമ്മൾ വിശദമായി പറയുന്നുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളോട് പറയാൻ അള്ളാഹു തആല കൽപ്പിക്കുകയാണ് അവരവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ എന്നുള്ള കാര്യം. അള്ളാഹ് ഹറാമാക്കിയതിലേക്ക് നോക്കാൻ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയ സ്ത്രീകളിലേക്ക്, അന്യരായിട്ടുള്ള സ്ത്രീകളിലേക്ക് നോക്കുന്നതിൽ നിന്ന് നമ്മൾ കണ്ണിനെ താഴ്ത്തുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഫിത്നയിൽ പെടാതിരിക്കാനുള്ള മറ്റൊരു പരിഹാരം. മറ്റൊന്ന്, മുദാഫഅത്തുൽ ഖവാതിർ, ഇത്തരം സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത വരുമ്പോ ഉടനെ നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റണം. ആ ചിന്തയിൽ നമ്മുടെ മനസ്സിനെ മാറ്റണം. സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരും, അപ്പൊ തന്നെ വേറെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകണം. അത് ചിന്തിക്കുമ്പോഴാണ് പലതും ചെയ്യണമെന്ന് തോന്നുക. ആ ചിന്തയെ നമ്മൾ തടയണം. ഇതൊക്കെ വലിയ ജിഹാദാണ്, നഫ്സിനോടുള്ള വലിയ ജിഹാദാണ്. മറ്റൊരു പരിഹാരം പറഞ്ഞാൽ നിക്കാഹാണ്, വിവാഹം ചെയ്യുക എന്നുള്ളത്. വിവാഹം ചെയ്യാത്ത പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയത്തിൽ പെട്ടുപോകാതിരിക്കാൻ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ വിഷയത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള വലിയൊരു പരിഹാരമാണ് വിവാഹം ചെയ്യുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കണം. വിവാഹത്തിന് നീട്ടി, സമയം നീട്ടി കൊടുക്കാൻ പാടില്ല. പല ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞിട്ട് എത്ര കാലമാണ് വിവാഹം നീട്ടിക്കൊണ്ടുപോകുന്നത് യുവാക്കളുടെ, യുവതികളുടെ. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞു, പക്ഷെ അവർ അതിന്റെ പേരിൽ ഈ നിക്കാഹ് നീളുന്നതോട് കൊണ്ട് അവർ എത്ര തിന്മകളാണ് ചെയ്യുന്നത്. അന്യ സ്ത്രീകളെ കാണുമ്പോൾ അവർ നോക്കുന്നു, ആഗ്രഹിക്കുന്നു, പല തിന്മകളിലേക്കും അവർ പോകുന്നു. ഒരു രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും.
നിങ്ങൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പുരുഷന്മാരെ അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളോട് പറയണം.
രക്ഷിതാക്കളോടാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്.
പലരും തടസ്സം പറയാ, സമ്പത്തില്ല, പണിയില്ല, ജോലിയില്ല, സാമ്പത്തികമായിട്ട് പ്രയാസത്തിലാണെന്നാണ്
അള്ളാഹു തആല എന്താ ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത്?
ഈ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിക്കാത്ത ആളുകൾ അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹുമുല്ലാ,
അള്ളാഹു അവരെ ധന്യരാക്കും.
മിൻ ഫദ്ലി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് അവർക്ക് സമ്പത്ത് കൊടുക്കും എന്നുള്ള പറഞ്ഞതാ.
അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് കല്യാണം കഴിച്ച അവർക്ക് സമ്പത്ത് ഉണ്ടാകും എന്നുള്ളത്.
അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽതമിസുൽ ഗീന ഫിൻ നികാഹ്,
നിങ്ങൾ സമ്പത്തിനെ, ധന്യതയെ നിക്കാഹിലൂടെ തേടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് സമ്പന്നരാവുക. കാരണം അള്ളാഹ പറഞ്ഞതാണ് നിങ്ങൾ ഈ യകൂനു ഫുഖറ,
നിങ്ങൾ അവർ സാധുക്കളാണെങ്കിൽ, ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവരെ ധന്യരാക്കുമെന്നുള്ളത്.
മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ ഹഖുൻ അലല്ലാഹി ഔനുഹും,
മൂന്നാളുകളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കടമയാണ്.
സലാസത്തുൻ ഹഖുൻ അലല്ലാഹി ഔനുഹും,
അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കടമയാണ്.
അള്ളാഹു അവരെ സഹായിക്കുക തന്നെ ചെയ്യും.
അതിലൊരു വിഭാഗം റസൂലുള്ള പറഞ്ഞത്, വന്നാകിഹു യുരീദുൽ അഫാഫ,
ഇഫ്ഫത്ത് ആഗ്രഹിച്ചുകൊണ്ട്, ചാരിത്ര ശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഹറാമിലേക്ക് പോകരുത്,
ഹറാമായ ഒരു കാര്യം ചിന്തിക്കരുത്,
അതിലേക്ക് എന്റെ കണ്ണുകളും മറ്റു അവയവങ്ങളും പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്,
വന്നാകിഹു യുരീദുൽ അഫാഫ,
ഇഫ്ഫത്ത് ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
റസൂലിന്റെ വചനത്തിലും അള്ളാഹുവിന്റെ വചനത്തിലും നമുക്ക് വിശ്വാസമല്ലേ?
രക്ഷിതാക്കളോടാണ് സംസാരിക്കുന്നത്.
നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം
എത്രയും പെട്ടെന്ന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
പിന്നെ സംഭവിച്ചിട്ട്, മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല.
നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം.
അത് ഈ സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്.
ഇനി കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
വമൻ ലം യസ്തതി അലൈഹി ബിസ്തൗം ഫൈനഹു ലഹു വിജാ,
നോമ്പെടുക്കുക എന്നുള്ളത്
സ്ത്രീകളുടെ ഫിത്നയിൽ പെടാതിരിക്കാൻ,
കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, സാഹചര്യം ഒത്തുവരാത്ത ആളുകൾക്ക്,
അല്ലെങ്കിൽ കല്യാണം ശരിയാകാത്ത ആളുകൾക്ക്
ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റസൂലുള്ള പറഞ്ഞത്,
അവർ നോമ്പെടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ്
അൽബുഅദു അൻ റുഫഖായിസ്സു,
മോശപ്പെട്ട കൂട്ടുകെട്ടിൽ നിന്ന് മാറുക.
കാരണം ഈ ചിന്തകളും അതുപോലത്തെ ഇത്തരം പ്രവർത്തനങ്ങളും
ആളുകളിലേക്ക്, പ്രത്യേകിച്ചും യുവാക്കളിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ
കൂട്ടുകെട്ടാണ്.
തിന്മയുടെ കൂട്ടുകെട്ട് അതിലേക്ക് എത്തിക്കും.
പെണ്ണുങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന,
അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന, വ്യഭിചാരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ട്
അവരതിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്.
അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക.
അതിനൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്,
കൂട്ടുകെട്ടിന് ഇസ്ലാമികമാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ
വിശദീകരിക്കുന്നില്ല.
അതുപോലെ തന്നെ ഫിത്നയുടെ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക,
നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക.
സ്ത്രീകളുടെ ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുള്ള മാർഗങ്ങളിൽ, അവിടെ പോയി ഞാൻ ഫിത്നയിൽ പെടും,
അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അവിടത്തും കാണിച്ച് നിൽക്കുന്നുണ്ടാകും,
അതുകൊണ്ട് തന്നെ ഞാൻ ഫിത്നയിൽ പെടും എന്ന് തോന്നിയാൽ അവിടുന്ന് മാറിയിരിക്കുക.
ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ അള്ളാഹുവിന് അനുസരിക്കുന്ന വിഷയത്തിൽ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മുഴുകൻ അങ്ങനെ ഈ ചിന്തയെന്നൊക്കെ
മാറിയിരിക്കാം. ആളുകൾ,
അധിക ആളുകളും വഞ്ചിതരായിട്ടുള്ള
ഒരു രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒഴിവ് സമയം, ആരോഗ്യവുമാണ്.
ഈ ഒഴിവ് സമയത്ത് അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്യുക,
അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ ധൃതി കാണിക്കുക, ധാരാളമായി ചെയ്യുക,
അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോകും.
അതുപോലെ തന്നെ നാളെ അള്ളാഹു തആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഓർക്കുക
മറ്റൊരു പരിഹാരമാണ്.
ഇവിടെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോരായ്മകളുള്ള സ്ത്രീകളാണ്.
എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാൽ അവരുടെ എല്ലാ ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്.
പക്ഷേ ഈ വിഷയത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നാളെ പരലോകത്ത് ലഭിക്കാനുള്ള ഹൂറുൽ ഐൻ,
അവരെ കുറിച്ച് ആലോചിക്കുക.
എനിക്കതാണ് എന്റെ ലക്ഷ്യം, അതാണ്.
ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഞാൻ പെട്ടുപോകാൻ പാടില്ല, ഫിത്നയിൽ പെട്ടുപോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ഇത്തരം ഫിത്നകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാം. ഫിത്നത്തുൻ നിസാ, സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് വലിയ ഫിത്നയാണ്. ഇതൊക്കെ പറയുമ്പോൾ പല വിഷയങ്ങളും പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റുമോ? ഇതൊക്കെ കുറച്ച് കൂടുതലായി പോയി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടും, നമ്മുടെ മനസ്സെന്താണെന്നുള്ളത് ആത്മാർത്ഥമായി നിഷ്പക്ഷമായി എന്റെ മനസ്സെന്താണെന്ന് ഞാൻ ചിന്തിക്കാം, നിങ്ങളുടെ മനസ്സെന്താന്ന് നിങ്ങൾ ചിന്തിക്കാം. സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മളുടെ ദൗർബല്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. എന്നിട്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ തുനിയാൻ പാടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.